നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഭാഗം നമ്മൾ പഠിച്ചത് 13-ാമത്തെ അധ്യായമായിരുന്നു. നമ്മൾ ഈ ആഴ്ച 14-ാമത്തെ അധ്യായത്തിലൂടെ കടക്കുന്നു. ഈ വർഷം നമുക്ക് 8-14 വരെയുള്ള ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്. ഈ ഭാഗത്തെ അവസാനത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് സഭയെ നശിപ്പിക്കാനായിട്ട് ഉള്ള രണ്ട് സഹായികളെ തിരഞ്ഞെടുക്കുന്നതാണ്. സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി സാത്താൻ തന്റെ സർവശക്തിയും എടുത്ത് ജനത്തോട് പോരാടുന്ന ഒരു ഭാഗമാണ് കണ്ടത്. അതിൽ ആദ്യത്തേത് കടലിൽ നിന്നും രണ്ടാമത്തേത് കരയിൽ നിന്നും വരുന്ന രണ്ട് ഭീകര ജീവിയുടെ ചിത്രമാണ്. ഒന്നാമത്തേത് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയും രണ്ടാമത്തേത് ചക്രവർത്തി ആരാധന നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുമായിട്ടാണ് നമ്മൾ ആ ഭാഗം കണ്ടത്. അവസാനം 6-6-6 എന്നുള്ള ഒരു അക്കം കണ്ടു. അതിന്റെ വിശകലനം പറഞ്ഞത് അത് മനുഷ്യന്റെ വീഴ്ചയുടെയും മരണത്തിന്റെയും പ്രതീകമായ സംഖ്യ എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചത്. ഇന്ന് നമുക്ക് 14-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ജീവിതത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 14-ാമത്തെ ചാപ്റ്റർ ഇതിന്റെ പൊതുവായിട്ടുള്ളത് നമ്മൾ മൃഗങ്ങളുടെ പ്രവർത്തനം അതിന്റെ ഒരു ഭയാനകമായ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഭാഗം തുടങ്ങിയത്. ആഫ്റ്റർ ആൻ അക്കൗണ്ട് ഓഫ് ദി ഗ്രേറ്റ് ട്രയൽസ് ആൻഡ് സഫറിംഗ്സ് വിത്ത് ദി സെർവൻസ് ഓഫ് ഗോഡ് ഹാഡ് എൻഡ്യൂർഡ് യു ഹാവ് നൗ എ മോർ പ്ലസന്റ് സീൻ. ഇവിടെ ഒരു ഭീകര രൂപത്തിന്റെ ഒരു ഭയാനകമായ ഒരു ചിത്രമല്ല ഇവിടെ കാണുന്നത്. അല്പം പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. ഇതിൽ അത് മൂന്ന് ഭാഗമുണ്ട്. ദ ലോർഡ് ജീസസ് അറ്റ് ദ ഹെഡ് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾ ഫോളോവേഴ്സ്. റെവലേഷൻ 1:14-5 വാക്യവും 3 ഏഞ്ചൽസ് സെൻഡ് സക്സസീവ്ലി ടു പ്രൊക്ലെയിം ദ ഫോൾ ഓഫ് ബാബിലോൺ. അത് 6-13 ഭാഗവും ലാസ്റ്റ് വേർഷൻ ഭാഗം ദ വിഷൻ ഓഫ് ദ ഹാർവസ്റ്റ് 14-20 എന്നുള്ള നിലയിലും അതിനെ കാണുവാനായിട്ട് ഒക്കും. ഇത് ആശ്വാസത്തിന്റെ ദൂതാണ് തരുന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചു. ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുവാൻ പൈശാചിക ശക്തികൾക്കോ റോമൻ സാമ്രാജ്യത്തിനോ സാധിക്കുകയില്ല. കുഞ്ഞാട് രക്ഷിക്കപ്പെട്ടവരെ സിയോൻ മലയിൽ ഒരുമിച്ച് കൂട്ടുകയും അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ വിശ്വാസം ത്യജിച്ചവർക്കും പീഡകർക്കും ശിക്ഷാവിധി ഉണ്ടാകും എന്ന് ഇവിടെ സന്നിഗ്ധമായിട്ട് ഇവിടെ പറയുന്നു. ആദ്യത്തെ വേർഡ്സ് ഐ സോ ആൻഡ് ബിഹോൾഡ് ദ ലാം സ്റ്റുഡ് ഓൺ മൗണ്ട് സിയോൺ ആൻഡ് ദേർ വേർ വിത്ത് ഹിം 144,000 ഹു ഹാഡ് ഹിസ് നെയിം ആൻഡ് ദ നെയിം ഓഫ് ഹിസ് ഫാദർ റിട്ടൺ ഓൺ ദർ ഫോർഹെഡ്സ്. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേർ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. ഹിയർ വി ഹാവ് വൺ ഓഫ് ദ മോസ്റ്റ് പ്ലീസിംഗ് സൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ഇൻ ദ വേൾഡ്. ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ഹെഡ് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾ അഡ്ഹറൻസ് ആൻഡ് അറ്റൻഡൻസ്. ക്രൈസ്റ്റ് അപ്പിയേഴ്സ് as the lamb standing upon Mount Zion. Christ is with his church and in the midst of her in all his troubles. It is his presence that secures his perseverance. ഇസ്രായേലിലെ വിശ്വസ്തരായ ശേഷിപ്പിനെ പറ്റിയും ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സിയോനിലെ ഈ സമൂഹത്തെ കുറിച്ച് പറയുന്നത്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് അവരുടെ മധ്യത്തിലുണ്ട്, അവരോട് കൂടെയുണ്ട്, അവരോടൊപ്പമുണ്ട് എന്നുള്ള വലിയ സന്തോഷമാണ് അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നത്. വേദപുസ്തക ചിന്തയിൽ സിയോൻ പർവ്വതം അല്ലെങ്കിൽ എറുസലേയും യഹോവയുടെ സിംഹാസനമാണ്. മീഖ പ്രവാചകന്റെ പുസ്തകം 4:7, യെശയ്യ 24:23, ഇവിടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് യഹോവയുടെ സിംഹാസനമാണ്, ഉറപ്പുള്ള അടിസ്ഥാനവും ജീവനുള്ള ദൈവത്തിന്റെ നഗരവുമാണ്. സ്വർഗീയ സിയോനാകുന്ന പരിശുദ്ധ സഭ പാറമേൽ പണിയപ്പെട്ട വീട് പോലെ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമുക്കതിന്റെ വേഴ്സസ് അറിയാം. അത് പാറമേൽ പണിയപ്പെട്ട ഉറപ്പുള്ള അടിസ്ഥാനത്തിലാണ്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ സ്ത്രീഹന്മാരും മൂലക്കല്ലും ഒക്കെ ആയിട്ട് അത് പണിയപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അതാണ് സുവിശേഷം 7:24 ആൻഡ് 16:18. ഇവിടെയൊക്കെ അതിന്റെ ഭാഗങ്ങൾ കാണും. യഹോവയുടെ വലിയ ദിവസത്തിൽ എന്നവിടെ പറയുന്നുണ്ട്. യോവൽ പ്രവാചകൻ പുസ്തകം 2:32, സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും എന്ന് പ്രവചിച്ചതിന്റെ പൂർത്തീകരണമായിട്ടാണ് ഇതിനെ കാണാനായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഗലാത്യാലേഖനം 4:26 പറഞ്ഞിരിക്കുന്നു, മീതയുള്ള യെരുശലേമോ അത് സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് മീതയുള്ള യെരുശലേമാണ്. 144,000 പേരാണ് കുഞ്ഞാടിനോടു കൂടെ ഉണ്ടായിരുന്നത്. 7-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ തന്നെ കുറിച്ച് പറഞ്ഞു. നെറ്റിയിൽ മുദ്രയിട്ടപ്പെട്ടവരുടെ എണ്ണവും ഇത് തന്നെയായിരുന്നു. വെളിപാടിൽ അസംഖ്യമായ ഒരു ജനക്കൂട്ടത്തിന്റെ പ്രതീകമാണ് ഈ സംഖ്യ. അതായത് 12 എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ, പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാർ, 1,000 എന്ന് പറയുന്ന അസംഖ്യമാണ്. അപ്പൊ ഈ 12 ഒരു പൂർണ്ണതയുടെ സംഖ്യമാണ്. 12 ഗോത്രന്മാരും 12 സ്ത്രീഹന്മാരുമായ പഴയ ഇസ്രയേലും പുതിയ ഇസ്രയേലുമാണ്. അതോടൊപ്പം 1,000 അസംഖ്യം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത്. അത് രക്ഷിതരായ എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ്, ഉൾക്കൊള്ളുന്ന ഒരു സംഖ്യയായിട്ടാണ് 144,000 എന്ന് പറയുന്നത്. അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരുന്നു. ഈ മുദ്രയിലൂടെ അവരെ മൃഗത്തിന്റെ മുദ്രയേറ്റവരിൽ നിന്ന് തിരിച്ചറിയുവാൻ അവർക്ക് ഇടയാകുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണുവാനായിട്ട് നോക്കും. We have already thought about the meaning of marking. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ancient world, a mark upon a person could stand for at least 5 different things. It could be stand for ownership, ഉടമസ്ഥാവകാശം. Often the slave was branded with his owner's mark. As a sheep and cattle are branded, the company with the lamb belongs to God. ദൈവത്തിന്റേതാണെന്നുള്ളതിനുള്ള ഒരു സൂചകമാണ്. It stands for ownership. And it could stand for loyalty. The soldier would sometimes brand his hand with the name of the general whom he loved and would follow into any battle. The company of the lamb are the veterans who have proved their loyalty. A general's പേര് ഈ സോൾജിയറിന്റെ ദേഹത്ത് മുദ്രയായിട്ട് വെക്കും. അത് ലോയൽറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അത് ഇറ്റ് കുഡ് ബി സ്റ്റാൻഡ് ഫോർ സെക്യൂരിറ്റി, ഇറ്റ് കുഡ് സ്റ്റാൻഡ് ഫോർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇറ്റ് കുഡ് ബി സ്റ്റാൻഡ് ഫോർ സേഫ്റ്റി. പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ സമയത്ത് മുദ്രയിടുന്നതിനെ കുറിച്ച് അത് സേഫ്റ്റി ആയിട്ട് പറയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് ഈ 5 കാര്യങ്ങളാണ് മുദ്ര എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദം ആർ ഡിഗ്രഡേഷൻ ആൻഡ് ക്രുവൽറ്റി, അതും പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല. ബട്ട് ദേർ വേർ അതേഴ്സ്. The Syrians were regularly tattooed on the wrist or the neck with the mark of their god. നമ്മൾ ഇവിടെയും പല ആളുകളുടെ ദേഹത്ത് ഇങ്ങനെ ടാറ്റൂ ഒക്കെ എഴുതി വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സിറിയൻസിന്റെ പാരമ്പര്യത്തിൽ അവരങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എനി ക്രിമിനൽ slave or free man was safe there from pursuing vengeance. When such a fugitive reached that temple, he was branded with certain sacred marks in token that he had delivered himself to the god and that none could catch him anymore. They were the marks of absolute security. ആ ഒരു അർത്ഥത്തിലും പറയുന്നുണ്ട്, അത് ഉടമസ്ഥാവകാശത്തിന്റെയും വിശ്വസ്തതയുടെയും സുരക്ഷിതത്വത്തിന്റെയും വിജയത്തിന്റെയും രക്ഷയുടെയും ഒക്കെ അടയാളമായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ള ചില സാഹചര്യത്തിൽ അത് അവരുടെ അവകാശത്തിന്റെയും അധികാരത്തിന്റെയും ഭാഗമായിട്ടും അവരെ ചെയ്യുന്നുണ്ട്. രണ്ടും മൂന്നും വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആൻഡ് ഐ ഹേർഡ് എ വോയിസ് ഫ്രം ഹെവൻ ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് ആൻഡ് ലൈക്ക് ദ വോയിസ് ഓഫ് ഗ്രേറ്റ് തണ്ടർ ആൻഡ് ദ വോയിസ് ഐ ഹേർഡ് വാസ് ലൈക്ക് എ സൗണ്ട് ഓഫ് ഹാർപ്പേഴ്സ് പ്ലേയിങ് ഓൺ ദ ഹാർപ്പ് ആൻഡ് ദേ വർ സിംഗിങ് എ ന്യൂ സോങ് ബിഫോർ ദ ത്രോൺ ആൻഡ് ബിഫോർ ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് ആൻഡ് ബിഫോർ ദി എൽഡേഴ്സ്. No one was able to learn the song except the 144,000 who had been purchased for God from the earth. This passage begins with the wonderful description of the voice of God. It was like the sound of many waters, and it was like the voice of great thunder. And it was like the sound of many harpers playing on the harps. 144,000 പേർക്ക് മാത്രം അറിയാവുന്ന ശ്രവണസുന്ദരവും അത്യുച്ചത്തിലുമായ സ്വർഗീയ ഗീതം യോഹന്നാൻ കേട്ടു. ശബ്ദത്തിന്റെ ഗാംഭീര്യത്തെ കാണിക്കുവാനാണ് ഈ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയിടിമുഴക്കം പോലെയുമുള്ള ഘോഷം എന്ന് പറയുന്നത്. വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു അതിന്റെ ശബ്ദം. അത് ശബ്ദത്തെ കുറിച്ച് 5:8 ഗുരുവാർ പുസ്തകം 5:8 15:2 ഒക്കെ നമ്മൾ ആ വീണ മീട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ദൈവം വീണ്ടെടുത്തവർ പാടുന്ന പുതിയ പാട്ട് അതായിരുന്നു ഇത്. സങ്കീർത്തനത്തിൽ പുതിയ പാട്ടിന്റെ പ്രമേയം കാണുന്നുണ്ട്. 96 സങ്കീർത്തനം 1 വാക്യം മുതലങ്ങോട്ട്, യഹോവയ്ക്ക് പാട്ട് പാടുവീൻ സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി കൊണ്ട് നാമത്തെ കീർത്തനം ചെയ്യുവീൻ. അത് തുടങ്ങി അങ്ങോട്ടുള്ള പാട്ടും പറഞ്ഞു. 98 1 വാക്യം മുതലും യഹോവയ്ക്ക് പാട്ട് പാടുവീൻ, അതിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിപ്പീൻ, ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ പാട്ടിന്റെ പ്രമേയം എന്ന് പറയുന്നത് അത് വീണ്ടെടുപ്പ, അതാണ് ആളുകൾ പാടുന്നത്. ദ ലാംസ് കമ്പനി വർ സിംഗിങ് എ സോങ് വിച്ച് ഓൺലി ദേ കുഡ് ലേൺ. ഹിയർ ദർ ഇസ് എ ട്രൂത്ത് വിച്ച് റൺസ് ത്രൂ എ ഓൾ ലൈഫ്. ടു ലേൺ സെർട്ടൻ തിങ്സ് എ മാൻ മസ്റ്റ് ബി സെർട്ടൻ കൈൻഡ് ഓഫ് പേഴ്സൺ. ദ ലാംസ് കമ്പനി വർ ഏബിൾ ടു ലേൺ ന്യൂ സോങ് ബിക്കോസ് ദേ ഹാഡ് പാസ്ഡ് ത്രൂ സെർട്ടൻ എക്സ്പീരിയൻസ്. അവർ വിവിധ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരാ. ഒന്നാമത്തേത് ദേ ഹാഡ് സഫേർഡ്, രണ്ട് ദേ ഹാഡ് ലീവ്ഡ് എ ലോയൽറ്റി. മൂന്നാമത് ദാറ്റ് ഈസ് അനദർ വേ ഓഫ് സേയിങ് ദാറ്റ് ദ കമ്പനി ഓഫ് ലാംബ് ഹാഡ് മെയ്ഡ് സ്റ്റഡി പ്രോഗ്രസ് ഇൻ സ്പിരിച്വൽ ഗ്രോത്ത്. ഒന്നാമത് ദേ ഹാഡ് സഫേർഡ്, ദർ ആർ സെർട്ടൻ തിങ്സ് വിച്ച് ഓൺലി സോറോ ക്യാൻ ടീച്ച്. As someone made the poet say, we learned in suffering what we teach in song. Sorrow can produce resentment, but it can also produce faith and peace and new song. ഉലിയ വേദനകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഉലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഒത്തിരി അവർക്ക് പാടാനും ഹൃദയത്തിൽ നിന്ന് പാടാനും ഉച്ചരിക്കാനും സ്തോത്രം ചെയ്യുവാനും അവർക്ക് ഒത്തിരി ഉണ്ട്. അതാ ഇവിടെ പറയുന്നത്, ദേ ഹാഡ് ലീവ്ഡ് എ ലോയൽറ്റി. ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ആസ് ദി ഇയേഴ്സ് പാസ് ഓൺ, ദ ലീഡർ വിൽ ഡ്രോ ക്ലോസർ ടു ഹിസ് ലോയൽ ഫോളോവേഴ്സ് ആൻഡ് say to him. And he will be able to teach them things the unfaithful follower can never learn. വിശ്വസ്തയോടുകൂടെ ജീവിച്ചവർക്ക് അവർക്ക് ഒത്തിരി പാടാനുണ്ട്, അവർക്ക് ഒത്തിരി പറയാനുണ്ട്. അവരുടെ മാസ്റ്ററിനെ കുറിച്ചും മാസ്റ്റർക്ക് അവരെ കുറിച്ചും ഒക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. അതാണ് ഇവിടെ ദേ ഹാഡ് ലിവ് എ ലോയൽറ്റി. മൂന്നാമത് അവരുടെ സ്പിരിച്വൽ ലൈഫിന്റെ പ്രോഗ്രസ്. എ ടീച്ചർ ക്യാൻ ടീച്ച് ഡീപ്പർ തിങ്സ് ഇൻ എ മെച്വർ സ്റ്റുഡന്റ് ദാൻ എൻ ഇമ്മച്വർ ബിഗിനർ. ആൻഡ് Jesus Christ can reveal more treasures of wisdom to those who day by day grow up into him. അങ്ങനെ ഉള്ളവർക്ക് അടുത്ത ബന്ധത്തിലുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് പറയാനായിട്ടൊക്കും. ഇവിടെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. സഹിഷ്ണുതയിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന് പൂർണമായും വില കൊടുത്തവർക്ക് മാത്രമേ കുഞ്ഞാടിന് വിജയസ്തുതി പാടുവാൻ ശബ്ദം ലഭിച്ചുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലെ പരമസന്തോഷവുമായ ദൈവ സാന്നിധ്യവും സ്വർഗീയ ആരാധനയിലുള്ള പങ്കാളിത്തവും അനുഭവിക്കാനായിട്ട് ലഭ്യമാകുകയുള്ളൂ എന്നും ഓർക്കണം. സ്വർഗത്തിലെ പരമോന്നതമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത് വിശ്വസ്തയോടെ ജീവിച്ചവർക്കും വിശ്വസ്തയോടുകൂടെ കടന്നുപോയവർക്കും മാത്രമാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. നാലാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ സ്ത്രീ നാലാം വാക്യം ഒരു പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. നാലാമത്തെ വാക്യം അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടുവാൻ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആത്മഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നും ഇവിടെ കാണുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സെയിങ് ഇൻ ദ ഹോൾ ഓഫ് റെവലേഷൻ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഗെറ്റ് ഇറ്റ്സ് മീനിങ് ക്ലിയർ. ഇറ്റ് ഡിസ്ക്രൈബ്സ് the purity of those who are in the company of lamb. But in what does the purity consist? ഇവിടെ പറയുന്നു, they are they who have not defiled themselves with women, for they are virgins. Does it describe those who in sexual relationships have been pure? Does it describe those who have kept themselves free from spiritual adultery, that is from all disloyalty to Jesus Christ? Does it describe those who have remained celibate? ഇതൊക്കെ ഇതിനുമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാ. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവർ മലിനപ്പെടാത്തതാ. ആ വിശേഷണത്തെ പറ്റി വ്യാഖ്യാതികൂലമായിട്ടുള്ള ചർച്ച നടത്തി എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അവർ സ്ത്രീകളോട് മലിനപ്പെടാത്ത കന്യകമാരാണ്. നമ്മുടെ പഠിപ്പിക്കൽ വിവാഹ ജീവിതം അശുദ്ധമാണെന്നുള്ള ചിന്തയില്ല. യോഹന്നാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിൽ പഴയ നിയമഭാഗത്ത് കന്യാകത്വം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ പ്രതീകമാണ്. ഇസ്രയേലിനെ കന്യകയായി പലയിടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19:21, ആമോസ് 5:2, ഹോശേയ 2:14-21. അതോടൊപ്പം തന്നെ വിഗ്രഹാരാധനയെ പഴയ നിയമത്തിൽ വ്യഭിചാരത്തോടെയാണ് ഉപമിച്ചിരിക്കുന്നത്. ജെറമ്യ 3:6, ഹോശേയ 2:5. ഹോശേയൊക്കെ നമുക്കറിയാം, അതൊക്കെ നമുക്കറിയാം. സഭയെ പറ്റി പറയുന്നതും ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. ഇവിടെ റോമിന്റെ വേശ്യാവൃത്തിയായ ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കാത്ത വിശ്വസ്തരായ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് വർജിൻസ് എന്നുള്ള നിലയിൽ പറയുന്നത്. എല്ലാവിധ അധാർമികതയിൽ നിന്നും അവർ സ്വതന്ത്രരാകുന്നു. മറ്റൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട്, വിവാഹ ജീവിതം അത് കിടക്ക നിർമ്മലവും വിവാഹം അനുഗ്രഹിക്കപ്പെട്ടതുമാകുന്നു. എബ്രായ ലേഖനം 13:4 പറയുന്നുണ്ട്, സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹ ജീവിതം സെലിബസി പോലെ തന്നെ പ്രാധാന്യമുള്ളതും അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഇത് തന്നെയുമാണെന്നാണ് നമ്മൾ, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സെലിബസിക്കും മാരീഡ് ലൈഫിനും സഭ കാണുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് നോക്കുന്നത്, ഒന്ന്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ റൈറ്റർ ഓഫ് ദ റെവലേഷൻ ഡിഡ് മീൻ ടു എക്സാൾട്ട് സെലിബസി ഓർ വെർജിനിറ്റി. ദ ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ എത്തിക്. അതാണ് ഒന്നാമത്. രണ്ടാമത്, ദർ ഇസ് എ അനദർ പോസിബിൾ ഇന്റർപ്രിട്ടേഷൻ. When scribes were copying New Testament books, they often added notes and comments in the margin to explain the text. It may well be that some scribe in later days, copying this passage, wished to give his opinion as to who the 140,000 were and added in the margin. This means those who never defiled themselves with women and who remained virgins. This is all the more likely since many of the later scribes were monks. When the manuscripts were recopied, the comment in the margin may well have been included in the text, as very commonly happened. This is a possibility that theologians are saying that പണ്ടത്തെ കാലത്ത് ഇത് കോപ്പി ചെയ്യുമ്പോൾ മങ്സ് ആയിരുന്നു, ഇതിൽ മാർജിനുള്ള കമന്റ് ഇതിനോട് ആഡ് ചെയ്യപ്പെട്ടതാകാനും മതി. അങ്ങനെ ഒരു ചിന്തയ്ക്കാണ് പലപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദീസ് ആർ ദേ ഹു ഫോളോ ദി ലാം വേർവർ ഹി ഗോസ്. ദേ വർ ബ്രോട്ട് ഫ്രം അമംഗ്സ്റ്റ് മെൻ who sacrificed to God and the Lamb, and no falsehood was found in their mouth, for they are without blemish. അവർ കുഞ്ഞാടിനെ എല്ലായ്പ്പോഴും അനുഗമിക്കുന്നു. ലോക ജീവിതത്തിൽ അവർ കുഞ്ഞാടിന്റെ ജീവിതവും ഉപദേശവും പിന്തുടരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഉള്ള സന്ദേശം. The simplest definition of a Christian is simply one who follows Jesus Christ. ശിഷ്യന്മാരെ എല്ലാം വിളിക്കുമ്പോൾ ഫോളോ മീ എന്നുള്ളൊരു വാക്കാണ് പറയുന്നത്. ഫോളോ മീ. സെന്റ് ജോൺ 1:43, ഫോളോ മീ ജീസസ് സെഡ് ടു ഫിലിപ്പ് ആൻഡ് ടു മാത്യു, ഫോളോ മീ. മാർക്ക് 2:40. ഇപ്പൊ എല്ലാ ശിഷ്യന്മാരോടും കർത്താവ് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അനുഗമിക്കുക എന്നുള്ള ദൈവത്തോടു കൂടിയുള്ള ഒരു ലൈഫാണ് ക്രിസ്തീയ ജീവിതം. വിളിക്കനുസരണമായി ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. ദൈവത്തോടു കൂടെ നടക്കുക, കുഞ്ഞാടിനെ അനുഗമിക്കുക. ക്രിസ്ത്യാനി എന്നുള്ളത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്നുള്ളതും നമ്മൾ ഓർക്കണം. ജോൺ കോൾസ് ദ കമ്പനി ഓഫ് ലാംസ് 3 things. ദേ ആർ സാക്രിഫൈസ് ടു ഗോഡ് ആൻഡ് ദ ലാം. ദ വേർഡ് ഓഫ് ഫോർ സാക്രിഫൈസ് ഇസ് അപ്പാർക്കെ. ഗ്രീക്കിൽ അപ്പാർക്കെ എന്നുള്ള വേർഡാണ് സാക്രിഫൈസിന്. ദിസ് റിയലി മീൻസ് ദ സാക്രിഫൈസ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്. The first fruits were the best of the crop. They were the symbol of harvest to come. And they were the symbolic dedication of the whole harvest to God. ആദ്യഫലമായി അവരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. പഴയ നിയമത്തിൽ ആദ്യ കടിഞ്ഞൂലിന് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യ ഫലപ്പെരുന്നാൾ എന്നുള്ളത് പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു. ധാന്യവിളവ് അത് ദൈവത്തിന്റെ ദാനവും ദൈവത്തിന് അവകാശപ്പെട്ടതുമാണ് എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആദ്യ ഫലം. തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ജീവിതം ദൈവത്തിന് യാഗമായിട്ട് അർപ്പിച്ചതാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ അവരെ വിലക്ക് വാങ്ങി ദൈവത്തിന് യാഗമായി സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ മൂന്ന് വിശേഷങ്ങളായിരുന്നു പറഞ്ഞത്. അവർ മലിനമാക്കപ്പെടാത്തവർ, കുഞ്ഞാടിനെ അനുധാവനം ചെയ്യുന്നവർ, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള ഒരു ചിത്രവുമാണ് ഇവിടെ പറയുന്നത്. No falsehood was found in their mouth. This was a favorite thought in the scripture. Blessed is the man, says the psalmist, in whose spirit there is no deceit. സങ്കീർത്തനം 32 രണ്ടിൽ ആത്മാവിൽ കപടമില്ലാത്തവർ, അതാണ് നിർമ്മലത എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് വെക്കുന്നത്. അവർ നിഷ്കളങ്കരായിരുന്നു, വ്യാജം അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. വ്യാജത്തിന്റെ പിതാവായ സാത്താന്റെ അനുയായികൾ വ്യാജം പറയുന്ന സ്വഭാവമുള്ളവരായിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്നുള്ളത്. ഇവിടെ പറയുന്നു അവർ നിഷ്കളങ്കരായിരുന്നു, വ്യാജം അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ദൈവം നിഷ്കളങ്കതയെയും നിർമ്മല ഹൃദയത്തെയും ദൈവം അംഗീകരിക്കുന്നവനാണ്. They were without blemish. The word is Greek word amomos എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. And it is characteristically a sacrificial word. It describes animal which is without flaw and so fit for the offering of God. അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ സാക്രിഫൈസ് നടത്തുമ്പോൾ ഊനമില്ലാത്ത കുഞ്ഞാടിനെ ഓഫറിങ്ങിന് കൊണ്ടുവരുന്ന കുഞ്ഞാടിന് ഏതെങ്കിലും തരത്തിൽ ഊനമുള്ളതാണെങ്കിൽ അവിടെ അർപ്പിക്കാനായിട്ട് ഒക്കുകയില്ല. അപ്പോൾ ഊനമില്ലാത്ത പൂർണ്ണതയുള്ള കുഞ്ഞാടിനെയാണ് അവിടെ അർപ്പിക്കുന്നത്, അവിടെ അർപ്പിക്കേണ്ടത്. അപ്പൊ ആ ഒരു അർത്ഥമാണ് അവിടെ പറയുന്നത്, ഊനമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ആനിമൽ വിച്ച് ഈസ് വിതൗട്ട് ഫ്ലോ ആൻഡ് സോ ഫിറ്റ് ടു ഓഫറിങ്. It's interesting to note how often the word is used in the Christian. God has chosen us that we should be holy and without blame before Him. Ephesians 1:4. The church must be glorious, not having spot or wrinkle or any such thing. Ephesians 5:27. Peter speaks to Jesus as a lamb without blemish and without spot. We receive life to make for his sacrifice God, and which is offered to God must be without blemish. ദൈവത്തിന് ഒന്ന് പത്രോസ് ഒന്നിന്റെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ്. അപ്പോൾ ആ വീണ്ടെടുപ്പിന്റെ വില അറിയുമ്പോൾ നമ്മളും ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നിൽക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. വീണ്ടും 6 മുതൽ 20 വരെയുള്ള ഭാഗത്ത് There follows a vision of 3 angels. The angel with the summons to worship the true God. The angel who foretells the doom of Rome, and the angel who foretells the judgment and destruction of those who have denied their faith and worship the beast. ഇതാണ് തുടർന്നുള്ള ഭാഗത്ത് ആസന്നമായ ന്യായവിധിയെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ഈ ന്യായവിധിയിൽ ദൈവം തന്റെ സ്വജനത്തെ സംരക്ഷിക്കും, പീഡിപ്പിച്ചവരോട് ദൈവം പ്രതികാരം ചെയ്യും, ബാബിലോണിനെയും എല്ലാ പ്രജാതി രാജ്യങ്ങളെയും തൻ നശിപ്പിക്കും. സിയോൻ മലയിൽ നിൽക്കുന്ന കുഞ്ഞാടിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ചിത്രം നൽകിയ ശേഷം 3 മാലാഖമാർ നടത്തുന്ന പ്രഖ്യാപനമാണിത്. ആദ്യത്തെ മാലാഖ ക്രിസ്താവിനെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. 2-ാമത്തെ മാലാഖ ബാബിലോണിന്റെ അധപതനം അറിയിക്കുന്നു. 3-ാമത്തെ മാലാഖ മൃഗത്തെ ആരാധിച്ച ഒരു ശിഷ്യയെ പറ്റി വിളംബരം ചെയ്യുന്നു. ശിഷ്യാവിധിയെ പറ്റിയുള്ള 2 ദർശനങ്ങളാണ് ഇങ്ങനെയുള്ള ഭാഗത്ത് കാണുന്നത്. 6-ഉം 7-ഉം വാക്യത്തിൽ And I saw another angel flying in the midst of time with an everlasting gospel to feed those who dwell upon the earth and to every race and tribe and tongue and people. And he was saying with a great voice, fear God and give him glory, because the hour of his judgment has come, and worship him who made the heaven and the earth and the sea and the springs of water. ശിക്ഷാവിധിക്ക് മുമ്പായി ഒരു അവസരം കൂടെ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുമാലാഹ ശ്രിസ്താവിനെ ആരാധിക്കുവാൻ സർവ മനുഷ്യരെയും ആഹ്വാനം ചെയ്യുന്നത്. എല്ലാവരും കാണുന്നതിനായി ആകാശമധ്യയാണ് ഈ ദൂതൻ പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. സുവാസികൾ എന്നുള്ളത് സത്യവിശ്വാസികളെ ആരാധിക്കുന്ന സകലരെയും സൂചിപ്പിക്കുന്ന പദമാണ്. സൃഷ്ടാവായ ദൈവത്തെ ഭയപ്പെട്ട് മഹത്വപ്പെടുത്തി ആരാധിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ദൂതന്റെ ഉള്ളടക്കം, ദ എസൻസ് ഓഫ് ദിസ് പാസേജ്. വൺ ഓഫ് ദി സൈൻസ് വിച്ച് വേർ ടു പ്രൊസീഡ് ആൻഡ് എൻ വാസ് ഗോസ്പൽ വുഡ് ബി പ്രീച്ച് ഇൻ ഓൾ ദി വേൾഡ് ഫോർ ദി വിറ്റ്നസ് ടു ഓൾ നേഷൻസ്. ഹിയർ ഇസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രൊഫസി. അന്ത്യകാലത്ത് എല്ലാവരോടും ഗോസ്പൽ സുവിശേഷിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. സെന്റ് മാത്യു ചാപ്റ്റർ 24:40. ദ ഏഞ്ചൽ കംസ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ഗോസ്പൽ. എവർലാസ്റ്റിംഗ് കുഡ് മീൻ ദ ഗോസ്പൽ ഈസ് എറ്റേണലി വാലിഡ്. ബട്ട് ദ ഗോസ്പൽ ഹാസ് ദ നെസസിറ്റി ഓഫ് ഡബിൾ എഡ്ജഡ് ക്വാളിറ്റി. ദിസ് ഗുഡ് ന്യൂസ് ഫോർ ദോസ് ഹു റിസീവ് ഇറ്റ്. But it is judgment to those who reject it. The words of the angel are interesting. They are summons to worship God, who is the creator of all things. This message is not specifically Christian, but the basis of all religion. It corresponds exactly the message which Paul and Barnabas brought to the people in Lystra. When they told them that they must turn from these vain things to a living God who made the heaven and earth and sea and all is them. Apostle പ്രവൃത്തികൾ 14:15 അവിടെ പൗലോസ് ലിഹായും പൗലോസും ബർണബാസും അവിടെ ലുസ്ത്രയിൽ പോയി പറയുന്ന ആ ഭാഗമാണ്. അതേ ആഹ്വാനം തന്നെയാണ് ഇവിടെയും ഉള്ള ഉള്ളടക്കമായിട്ട് കാണുന്നത്. A second angel followed saying, Fallen is the great Babylon, who made all the nation to drink of wine of the wrath of her fornication. Here is prophecies the doom of Rome. Throughout the Revelation, Rome is described as Babylon, a description which was common between the Testament times. രണ്ടാമത്തെ ദൂതൻ മഹതിയാം ബാബേലിന്റെ പതനത്തെ കുറിച്ച് അറിയിക്കുന്നു. പുരാതന മെസൊപ്പൊട്ടേമിയൻ നഗരമായ ബാബിലോൺ മതപരമായും രാഷ്ട്രീയമായും ലോകവ്യാപകമായ ഒരു സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. And it is the symbol of luxury, immorality ennulladhu sagala sugalolupadeyudeyum adharmikadeyudeyum perugatta nagaramayirunnu. Ekkalathayum devathinte shatru ennulla nilayilum idine vivashichirunnu. Mahadiyam Babylon ennu pere Danielinte pravachanathilum upayogikkunnundu. Nagarathinte velippam kondalla oru mahathaya എന്ന വിശേഷം നൽകിയിരിക്കുന്നു. നേരെ മറിച്ച് നെബുക്കദ്നേസ് രാജാവിനെ പോലെയുള്ള വലിയ രാജാവ് ഭരിച്ച ഒരു തലസ്ഥാന നഗരമായതുകൊണ്ടാണ്. പുതിയ നിയമകാലത്ത് രാഷ്ട്രീയമായും മതപരമായും സാമ്പത്തികമായും ബാബിലോണിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടിരുന്ന സ്ഥലം ഈ ബാബിലോൺ ആയിരുന്നു. ഇവിടെ ദൈവ കോപത്തിന്റെ മധ്യത്തെ കുറിച്ച് ബൈബിൾ സൂചനയുണ്ട്. 75 സങ്കീർത്തനം 8 വാക്യം 75, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞ് നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവകോപത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദുർനടപ്പിന്റെ മധ്യകോപത്തെ, ക്രോധമധ്യത്തെ കുറിച്ച് ഈ റെവലേഷനിൽ പറയുന്നുണ്ട്. 17:2 പുതിയ ബാബിലോൺ ദുസ്വാധീനത്തെ കുറിച്ച് പ്രവാചകന്മാരുടെ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദുർമാർഗത്തിലും വിഗ്രഹാരാധനയിലും ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾ യഹോവയുടെ ക്രോധമദ്യം കുടിക്കേണ്ടി വരും എന്ന് ഇത് പ്രവാചകന്റെ മുന്നറിയിപ്പാണ്. ലഹരി പിടിപ്പിക്കുന്ന വീഞ്ഞിന്റെ ഉപമയിലൂടെ പാപത്തിന്റെ ലഹരിയിൽ മുങ്ങിയ റോമിന്റെയും അതിന്റെ സ്വാധീനത്തിൽ പാപലഹരി ആസ്വദിച്ച മനുഷ്യന്റെയും ചിത്രമാണ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് ക്രോധമദ്യം എന്നുള്ള ഒരു ആശയം കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. 9:12 വരെയുള്ളത് The smoke of the land went up like a smoke of furnace. ഇത് ഉൽപ്പത്തി പുസ്തകം 19:28 നമ്മൾ കാണുന്നുണ്ട്. സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് അങ്ങനെ ഉയരത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആ ഒരു ക്രോധത്തിന്റെ കാഠിന്യം സൂചിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ദി ലോർഡ്സ് വെഞ്ചിയൻസ് വെഞ്ചിയൻസിനെ കുറിച്ച് പറയാനും പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:8-10 വരെയുള്ള വാക്യങ്ങൾ. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും വന്ദിക്കുകയും അതിന്റെ മുദ്ര ഏൽക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധിയെ പറ്റി 3 മലാഖ ഇവിടെ ഓർപ്പിക്കുന്നു. മൃഗത്തിന്റെ പ്രതിമയെ വന്ദിക്കാതിരിക്കുന്നവർക്കുള്ള വധശിക്ഷയെ പറ്റി, അവർക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധത്തെ പറ്റിയും വിളംബരം പുറപ്പെടുവിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞായിരുന്നു. മൃഗത്തെ വന്ദിക്കാതിരിക്കുന്നവർക്ക് റോമൻ ഭരണകൂടം നൽകുന്നതിനേക്കാൾ ഭയാനകമായ ഒരു ശിക്ഷയാണ് മൃഗത്തിന്റെ അനുയായികൾക്കായി ദൂതൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മൃഗത്തെ വന്ദിക്കണം എന്നുള്ള രാജകൽപ്പന ഉണ്ടായി, വന്ദിക്കാതിരിക്കുന്നവർക്ക് വലിയ ശിക്ഷയാവുള്ളു. പക്ഷെ അതിനേക്കാട്ടിലും വലിയ ശിക്ഷയാണ് ഇവിടെ ദൈവത്തിന്റെ മാലാഖ ജനത്തോട് കൊടുക്കുന്നത്. അവർ ദൈവകോപത്തിന്റെ മദ്യം കുടിക്കേണ്ടി വരും, അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഇത് ദൈവകോപത്തിന്റെ കാഠിന്യം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്യമാണ്. അതിനാണ് കലർപ്പില്ലാത്ത ക്രോധമദ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരുപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അഗ്നി ഗന്ധകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. 19:20:21:8 കുഞ്ഞാടിന്റെയും വിശുദ്ധ മാലാഹുമാരുടെയും മുമ്പിൽ വിളിച്ചാണ് അവർക്ക് ശിക്ഷാവധി ഉണ്ടാകുന്നത്. ഇത് ലൂക്കോസിന്റെ 12:9 പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളി പറയുന്നതിനെ പറയുന്നവനെ ദൈവത്തിന്റെ മുമ്പാകെ ഞാനും തള്ളി പറയും. അത് അനർത്ഥമായി തീരുന്ന ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാനായിട്ടുള്ളൂ. സമൂഹത്തിന്റെ എതിർപ്പിനും വെറുപ്പിനും വിധേയരായിരുന്ന ക്രിസ്ത്യാനികൾ പൊതുസ്ഥലങ്ങളിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ പീഡകൾക്ക് അതിലും ഉന്നതമായ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് പരസ്യമായ ശിക്ഷ ലഭിക്കും എന്ന് ഇവിടെ ദൂതൻ പ്രഖ്യാപിക്കുന്നു. മൃഗത്തിന്റെ പ്രതിമയെ ആരാധിക്കുന്നവർക്കുള്ള ശിക്ഷ താൽക്കാലികമല്ല, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. വലിയ അർത്ഥമാണ് അതിനുള്ളത്. സത്യത്തെയും നീതിയെയും നന്മയെയും ഉപേക്ഷിച്ച് തിന്മയെ അവലംബിക്കുന്നവർക്ക് നിത്യമായ ശിക്ഷാവധി ലഭിക്കും എന്ന് നമ്മുടെ അടിവരയിട്ട് ഓർപ്പിക്കുന്നു. അത് ആ നിത്യ ശിക്ഷാവധിയെ കുറിച്ചുള്ള ആ ഭാഗം വേദപുസ്തകത്തിൽ പലയിടത്തും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ചക്രവർത്തി ആരാധന ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതിനാ വിശ്വാസികൾ കഷ്ടതകളും പീഡകങ്ങളും ഒക്കെ നിശ്ചയമായിട്ട് അവർക്ക് ഉണ്ടായിരുന്ന, എന്നാൽ വിശ്വാസത്തോടെ അതിനെ നേരിടണം എന്നുള്ളതാണ് ക്രിസ്ത്യാനികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഹനമാണ്. പീഡകൾ എന്ന് പറയുന്നത് സഹനത്തിന്റെ മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദർഭമാണ്. ഈ ഭാഗത്ത് മാലാഖയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന്റെ ശിക്ഷയെക്കാട്ടിലും വലിയ ശിക്ഷ ദൈവത്തെ നിന്ദിക്കുന്നവർക്കും ദൈവത്തിനെതിരായി നിൽക്കുന്നവർക്കും ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. അത് നിത്യ ശിക്ഷാവധി എന്നുള്ള ഒരർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 13-ാമത്തെ വാക്യം, And I heard a voice from heaven saying, Blessed are the dead who die in the Lord. And now on. Yes, says the Spirit, they are blessed because they rest from the labors. For their deeds follow with them. After the terrible prophecies of Jared to come and the terrible warnings to those who are false, there comes a gracious promise. ഇവിടെ ടെററിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഗ്രേഷ്യസ് പ്രോമിസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ബ്ലസ്ഡ് ആർ ദ ഡെഡ് ഹു ഡൈ ഇൻ ദ ലോർഡ്. ദ ഐഡിയ ഓഫ് ഡൈയിങ് ഇൻ ദ ലോർഡ് ഒക്കേഴ്സ് മോർ ദാൻ വൺസ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ്. തെസ്സലോനിയൻസ് 1 4:16, 1 Corinthians 15:18 ഇതൊക്കെ അത് പറയുന്നുണ്ട്. ദ പ്രോമിസ് ഈസ് ദ റെസ്റ്റ്. They will rest from their labors. Rest is never so sweet as after most painful toil. As Spencer had said, sleep after toil, port after stormy seas, ease after war, death after life goes greatly pace. അപ്പോൾ അങ്ങനെയുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. മൃതന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ആധികാരിക ഭാവം അറിയിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട് എന്ന് പറയുന്നത്. 12-ാം വാക്യവുമായിട്ടുള്ള ഈ പ്രഖ്യാപനത്തിന്റെ ബന്ധം വ്യക്തമാണ്. ക്രിസ്തുവിനോടുള്ള വിശ്വാസ നിമിത്തം ക്രിസ്ത്യാനികൾക്ക് രക്തസാക്ഷി മരണം അനുഭവിക്കേണ്ടി വരും. വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് നിത്യ വിശ്രമത്തിൽ പ്രവേശിക്കും. പുലവാട് പുസ്തകത്തിൽ തുടക്കത്തിൽ ഞാൻ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞായിരുന്നു. പ്രവേശത്തിലെ 7 ഭാഗ്യാവസ്ഥ, അതിൽ 2-ാമത്തെ ഭാഗ്യാവസ്ഥയാണ് ക്രിസ്തുവിൽ മൃതന്മാർ എന്നുള്ളത്. ബാക്കിയുള്ളത് 1 13:15, 19:19, 20:6, 22:7, 17, and 22:14. ക്രിസ്തുവിൽ മൃതന്മാരുടെ പ്രത്യേകത, അവർ മരണപര്യന്തം വിശ്വസ്തത പുലർത്തിയവരാണ്. അവർ രക്തസാക്ഷി മരണത്തിലൂടെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട് ഏകീഭവിച്ചവരോ അല്ലെങ്കിൽ സാധാരണപ്പെട്ടവരാണ്. രക്തസാക്ഷികളെ മാത്രമല്ല വിശ്വാസികളായ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ആത്മാവ് എന്ന് ഇവിടെ പറയുന്നത്. രക്തസാക്ഷികളോ സാധാരണ മൃതന്മാരോ ആണെങ്കിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ വാങ്ങിപ്പോകുന്നവരുടെ ഒരു സൗഭാഗ്യാവസ്ഥയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് നോക്കും. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിപാദ്യ വിഷയവും. ലൗകിക ജീവിതത്തിലെ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് യോഹന്നാൻ പറയുന്നത് യഹൂദ ചിന്തയിലും കാണുന്ന ഒരാശയമാണ്. ജൂയിഷ് എഴുത്തുകാർ ഉദ്ധരിക്കുന്നത് മനുഷ്യന്റെ മരണസമയത്ത് വെള്ളിയോ സ്വർണമോ അമൂല്യ രത്നങ്ങളോ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള അറിവും സൽപ്രവർത്തികളും അവനെ അനുഗമിക്കുന്നു. ഒരു ചിന്ത ചിന്തയാണ്. നീതിസാരത്തിൽ ഇങ്ങനെ പറയും, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ബന്ധുജനങ്ങൾ അവന്റെ കുഴിമാടം വരെ വരും. അവൻ മരിക്കുന്നത് ഒരു മാത്രമേ ഉള്ളൂ, അവന്റെ പണം അവനെ പിന്തുടരുകയുള്ളൂ. പക്ഷെ മരണത്തിനപ്പുറത്തേക്ക് ഇവന്റെ നല്ല പ്രവൃത്തികളും ഇവന്റെ നല്ല ജീവിതവും ഇവനെ അനുധാവനം ചെയ്യും. അപ്പൊ കുഴിമാടത്തിനപ്പുറത്തേക്ക് നമ്മളെ അനുധാവനം ചെയ്യുന്നത് നമ്മുടെ നല്ല പ്രവൃത്തിയും നമ്മുടെ ദൈവ വിശ്വാസവുമാണ്. ഇതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 5:29 ഓർപ്പിക്കുന്നു, നന്മ ചെയ്യുന്നവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്യുന്നവർ ദണ്ഡവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു എന്നുള്ളത് അവിടെ ന്യായവിധിയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നതായ ഒരു ദിവസമുണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് നോക്കും. 14 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ശിക്ഷാവിധിയെ പറ്റിയുള്ള രണ്ട് ദർശനങ്ങളാണ് അവിടെ കാണുന്നത്. The final vision of this chapter is judgment depicted in pictures which were very familiar to Jewish thought. The picture goes to depict judgment in two metaphors. It depicts judgment in terms of harvesting. It depicts judgment in terms of wine press. രണ്ട് രീതി വായനക്കാർക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് കാര്യമാണ്. ധാന്യ കൊയ്ത്തിന്റെ ഉപമ അവിടെ ദൈവ ശിക്ഷയെ പറ്റി യോഹന്നാൻ എഴുതുന്നു. 17 വാക്യത്തിൽ മുന്തിരിക്കുലകൾ പിഴിയുന്ന ഉപമയിൽ കൂടി ദൈവകോപത്തിന്റെ ഉഗ്രതയും ശിക്ഷയുടെ കാഠിന്യവും വെളിവാക്കുന്നു. അപ്പൊ മുന്തിരിക്കുല പിഴിയുമ്പോൾ അത് വലിയ സമ്മർദ്ദത്തിൽ കൂടെ അതിനെ പല രീതിയിൽ അതിനെ പിഴിഞ്ഞ് എടുത്താണ്. അപ്പൊ അത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് ഇടപെടുന്നത് എന്നുള്ള ഒരു ചിന്തയും അവിടെ നമുക്ക് കാണുവാനായിട്ട് നോക്കും. വെളുത്ത മേഘവും അതിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരുവാളുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. മേഘം ദൈവത്തിന്റെ രഥമാണ്. 104 സങ്കീർത്തനം 3 വാക്യത്തിൽ മേഘങ്ങളെ തേരാക്കി കാറ്റിന്മേൽ ഇരിക്കുന്ന ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നു. 104 സങ്കീർത്തനം 3 വാക്യം. അതിലിരിക്കുന്ന മനുഷ്യപുത്രന് സദൃശനായവൻ ദാനം ചെയ്ത ക്രിസ്തുവാണ്. ലോകത്തെ ഭരിക്കുവാൻ ആകാശ മേഘങ്ങളോട് വരുന്ന മനുഷ്യപുത്രന് സദൃശനായവനെ പറ്റിയുള്ള ദർശനമാണ് ഇവിടെ കാണുന്നത്. ഇതും ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമായിട്ടാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7 13 14 വാക്യം. പൊൻകിരീടം തലയിൽ അണിഞ്ഞിരിക്കുന്നത് തിന്മയെ വിജയിച്ച് ന്യായവിധി നടത്തുവാൻ ക്രിസ്തു അധികാരം പ്രാപിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. പൊൻകിരീടധാരിയായി ന്യായവിധിക്കായി ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കൈവിൽ അരിവാൾ പിടിച്ചിരിക്കുന്നത്. സഭയുടെ വിശ്വാസം ഒരിക്കൽ മുൾക്കിരീടം ധരിച്ചവൻ പൊൻകിരീടധാരിയായി വരും. ഒരു സമയത്ത് പീലാത്തോസിന് മുമ്പിൽ ന്യായസ്ഥലത്ത് നിന്നവൻ ലോകത്തെ ന്യായം വിധിപ്പാനായിട്ട് വരും. ഈ സഭയുടെ തീവ്രമായിട്ടുള്ള വിശ്വാസമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മാലാഹ സ്വർഗത്തിലെ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘാരൂഢനായ ക്രിസ്തുവിനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. കൊയ്ത്തിന് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്നുള്ളത് യോവേൽ പ്രവാചകന്റെ അതേ വാക്കുകൾ തന്നെയാണ്. യോവേൽ പുസ്തകം 3:13 അത് അതേ വാക്ക് തന്നെ, കൊയ്ത്തിന് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. കൊയ്ത്ത് എങ്ങനെയുള്ളത് എന്ന് നമുക്കറിയത്തില്ല. ക്രിസ്തുവിന്റെ 2 വരവിൽ നീതിമാന്മാരെ ഒരുമിച്ച് കൂട്ടുന്നതിനെയും അടുത്ത ഭാഗത്ത് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ ചേർക്കുന്നതിനും ധാന്യ കൊയ്ത്തിനോടാണ് പുതിയ നിയമത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9:37-38, മർക്കോസ് 4:20, ലൂക്കോസ് 10:2. അവിടെ ധാന്യ കൊയ്ത്തിനെയാണ് വിളവ് ശേഖരിക്കുന്ന ഒരു സമയം, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കും എന്നുള്ളതും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. 17 മുതൽ 20 വരെയുള്ള ഭാഗത്ത് യുഗാന്ത്യത്തിലെ വിളപ്പെടുവിന്റെ മറ്റൊരു ചിത്രമാണ്. ഇവിടെ ഭൂമിയിലെ മുന്തിരിത്തോപ്പിൽ നിന്ന് ദൈവദൂതൻ മുന്തിരിക്കുലകൾ അറുത്തെടുത്ത് ദൈവ കോപത്തിന്റെ വലിയ ചക്കിലിട്ട് പിഴിയുന്നു. ചോവേലിന്റെ പുസ്തകത്തിൽ യുഗാന്ത്യത്തിലുള്ള ധാന്യക്കുയത്തിനെ പറ്റിയും മുന്തിരിയുടെ വിളവെടുപ്പിനെ പറ്റിയും ഒറ്റ സംഭവം എന്നുള്ള നിലയിൽ പറയുമ്പോൾ യോഹന്നാൻ ഇവിടെ രണ്ടായിട്ടാണ് പ്രതിപാദിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 4:13 അവിടെ ഒന്നായിട്ടാണ് പറയുന്നത്. ഇവിടെ യോഹന്നാൻ ഇത് രണ്ടായിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് നീതിമാന്മാരെയും രണ്ടാമത്തേത് ദുഷ്ടന്മാരെയും സൂചിപ്പിക്കുവാനായിട്ടാകണം ഇത് ഓർപ്പിക്കുന്നത്. കൊയ്ത്തിനുപയോഗിക്കുന്ന മേഹാരൂഢനായ ക്രിസ്തുവിന്റെ അരിവാളാണ്, അതായത് ക്രിസ്തു നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വേർതിരിക്കുന്നു. പ്രകാര സുവിശേഷം അനുസരിച്ച് കലകൾ തീയിലിട്ട് ചുട്ടുകളയും, അത് മനുഷ്യപുത്ര ദൂതന്മാരാണ്. ദുഷ്ടന്മാർക്കുള്ള ഭയാനകമായ ശിക്ഷാവിധിയുടെ ചിത്രമാണ് മുന്തിരിക്കുലകൾ പിഴിയുന്ന ഉപമയിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. താമസം വിന ആലയത്തിൽ നിന്ന് പുറപ്പെട്ട ദൂതൻ ഭൂമിയിലേക്ക് കത്തിയെറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുലകൾ അറുത്ത് ദൈവകോപത്തിന്റെ ചക്കിലിട്ട് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. പഴയ നിയമത്തിൽ യഹോവയുടെ ക്രോധത്തിനിതേ ഇരയായ ശത്രുക്കളെ മുന്തിരി ചവിട്ടി മെതിക്കുന്ന രീതികൾ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നഗരത്തിന് പുറത്തു വെച്ച് ചക്കിലിട്ട് മരിച്ചു എന്ന് പറയുന്നത് വധശിക്ഷ നടപ്പാക്കുന്ന വിശുദ്ധ നഗരത്തിന് പുറത്തു വെച്ചാണ് എന്നാണ്. യോവേൽ പ്രവാചകൻ പറയുന്നത് ജാതികളുടെ വധശിക്ഷ നടക്കുന്നത് യഹോശാഫാത്ത് താഴ്വരയിൽ. 3:12 യോവേൽ പ്രവാചകന്റെ പുസ്തകം 3:12-14 അവിടെ ജാതികളുടെ വധശിക്ഷ യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ചായിരിക്കും. പാരമ്പര്യം അനുസരിച്ച് ഈ സ്ഥലം ഖെദ്രോൻ തോടിനും ഒലിവ് മലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്, താഴ്വരയാണ്. യഹോവ യെരുശലേമിനെ അന്ത്യനാളിൽ സംരക്ഷിക്കുന്നത് ഒലിവ് മലയിൽ വെച്ചാണ്, വെച്ച് യുദ്ധം ചെയ്താണെന്ന് സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഖറിയാ പ്രവാചകന്റെ പുസ്തകം 1:1-4 ഭാഗം. ദുഷ്ടന്മാരുടെ ശിക്ഷാവധി സ്വർഗീയ യെരുശലേമിന് പുറത്ത് വെച്ച് നടക്കും. ദൈവ അവിടെ സ്വർഗീയ യെരുശലേമിനെ പുറത്തു വെച്ച് നടക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവസാമീപ്യത്തിന്റെ സന്തോഷമോ സ്വർഗീയ ആരാധനയുടെ മഹത്വമോ അതിനുള്ള ആഹ്ലാദ അന്തരീക്ഷമോ ഒന്നും അനുഭവിച്ചറിയുവാൻ ഈ ദുഷ്യന്മാർക്ക് സാധിക്കുകയില്ല എന്നുള്ളതിനെ കുറിച്ച് ഓർപ്പിക്കാനായിട്ടാണ്. അത് സ്വർഗീയ യെരുശലേമിന്, യെരുശലേം എന്ന് പറയുന്നത് അവിടെ സ്വർഗീയ സന്തോഷവും ആനന്ദവുമുണ്ട്. പക്ഷെ പുറത്താകുമ്പോൾ ദുഷ്യന്മാർക്ക് ഇത് കാണുവാനോ ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ ഒട്ടും സാധിക്കുകയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ്. Second, it is said that the blood came up to the horses, bridles and spread for a distance of 1600 stages or furlong. ലാസ്റ്റത്തെ വാക്യം വെള്ളം രക്തം കട്ടയായിട്ട് ഒഴുകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് 20 വാക്യം ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഇതിലൽപ്പം എക്സാജറേറ്റ് ചെയ്തുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് നോക്കുന്നത്. നോ വൺ ഹാസ് എവർ ഡിസ്കവേർഡ് റിയലി സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിന് തരാനായിട്ട് ഒത്തില്ല. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി. വീഞ്ഞിനെ പഴയ നിയമത്തിൽ മുന്തിരി ഉള്ളിയുടെ രക്തമെന്ന് വിളിക്കുന്നുണ്ട്. രക്തത്തെ പറ്റിയുള്ള സൂചനയിൽ യാതൊരു അസംഭാവ്യതയുമില്ല. എന്നാൽ രക്തത്തിന്റെ അളവിനെ പറ്റി ഉള്ള വിവരണം അല്പം അതിശോക്തി കലർന്നതാണ്. അപ്പൊ 200 നാഴിക എന്നുള്ളത് പല അർത്ഥത്തിൽ എടുക്കാനായിട്ട് നോക്കും. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇത് പറയുന്നത് ദ ലെങ്ത് ഓഫ് പാലസ്തീൻ ഫ്രം നോർത്ത് ടു സൗത്ത്. And this would mean that the tide of judgment would flow over and include the whole land. അപ്പം ലോകം മുഴുവൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതിനെ കാണാനായിട്ട് നോക്കും. അപ്പൊ 1600 മൈൽ എന്ന് പറയുന്ന 1600 ഫർലോങ് ആണ്. ഇതൊരു ഗണ്യമായ അളവാണ്. ഇത് 4 ഭൂമിയുടെ പ്രതീകമാണ്. 4 ദിക്കുകൾ, 4 കോണുകൾ, 4 കാറ്റുകൾ. അപ്പം 4×4=16. 10 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യ. 10×10=100. 1600 എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് അതിനകത്ത് കാണുവാനായിട്ട് നോക്കുന്നത്. സിംബോളിക്കൽ describe the completeness of the judgment. Vishuddha Nagarathina Purasuchi Nadakkunna Sishavathiyil ലോകത്തിന്റെ നാല് ഭാഗമുള്ള ജനങ്ങളിൽ നല്ലൊരു പങ്ക് നശിക്കും എന്നുള്ള ഒരു അർത്ഥമാണ്. ശിഷ്യാവധി എന്ന് പറയുന്നത് അത് ലോകത്തിന് മുഴുവനായിട്ട് നടക്കും എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇവിടെ ആ ഒരു ഭാഗം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് നോക്കുന്നത്. അവിടെ ലോകത്തെ ശിക്ഷ വിധിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗം പൊതുവായിട്ട് പറയുന്നത്. ഈ പതിനാലാമത്തെ ചാപ്റ്ററിന്റെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചത്. നമുക്ക് ഇത്രയും ഭാഗമാണ് ഈ പ്രാവശ്യത്തെ പഠിക്കാനായിട്ടുള്ളത്. ഞാൻ ഇനിയുള്ള ദിവസം ഇതിൻ്റെ ആൻസർ തരാം. അത് കഴിഞ്ഞിട്ട് പഴയ നിയമത്തെക്കുറിച്ചും ഒരു ദിവസം ഒന്ന് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ആദ്യം ഒരിച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായെങ്കിലും പിന്നീട് ഡിസ്റ്റർബൻസ് ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കേട്ടു എന്ന് തോന്നുന്നു. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. അപ്പം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അയച്ചു കൊടുക്കുമല്ലോ അല്ലേ ഉടനെ തന്നെ? ഓക്കെ, 13 and 14. ഓക്കെ അച്ഛാ, നാളെ നമുക്ക് പിന്നെ ക്ലാസ് ഉണ്ടായിരിക്കും.
അടുത്ത ആഴ്ച നമ്മുടെ ടീമിനെ കുറിച്ച് ചിലപ്പം മുൻ പ്രസിഡന്റ് തേവോദോറോസ് തിരുമേനിയോ അല്ലെങ്കിൽ ജോൺ തോമസ് അച്ഛനോ ചിലപ്പോ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അവൈലബിലിറ്റി ഒന്ന് അറിഞ്ഞാൽ ചിലപ്പോ ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, തേവോദോസ് തിരുമേനി ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പം തിരുമേനിയുടെ തിരുമേനി ഇതുവരെ നമ്മളെ ഒന്ന് അഡ്രസ് ചെയ്തില്ലല്ലോ. തിരുമേനി ഉണ്ടെങ്കിലും ഒന്ന് നമുക്കൊരു അവസരം കിട്ടുമായിരിക്കും. ടീമിനെ കുറിച്ച് പറയണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നീട് പറയാം. ചേട്ടാ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാമായ മുദ്രാജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാശുദ്ധമുള്ള നിന്റെ കുടീരത്തിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചിന്തിക്കണമേ. ദൈവമായ ഗർഭാവേ, നേരമുഖയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകയും ചെയ്ത് ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ ഗർഭാവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി. ദൈവം ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം ഞങ്ങൾ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തി നൽകണമേ. ദൈവം ഞങ്ങൾ കേട്ട കാര്യങ്ങളെ ഓർക്കുന്നു, ഞങ്ങളെ പഠിപ്പിച്ചവരെ ഓർക്കുന്നു, നാളത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥനയോട് സംബന്ധിച്ച് എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ അവരുടെ മനസ്സുകളോട് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് സ്വർഗം ഇടപെടണമേ. കുടുംബമായ തിരുസന്നിധിയിൽ തരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തരുന്നു, കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളായിരിക്കുന്ന മേഖലകളെ വാഴ്ത്തണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ ഓർക്കുന്നു, രോഗത്തോടുള്ള ബന്ധത്തിൽ വിഷമത അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ തിരുസന്നിധിയിൽ തരുന്നു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അനുഗ്രഹത്തോടെ ദാസ്ഥാനപ്പെടുവാൻ തക്കൊണ്ടും സ്വർഗം സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ സ്വർഗം കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അടുത്തവരുടെ സ്ഥാനത്തെ വാഴ്ത്തണമേ. ഇതുമായി പല രീതിയിൽ സഹകരിക്കുകയും ഇതിനൊക്കെ താങ്കൾ തരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയമക്കളോട് നീ അവിടെ ഇടപെടണമേ. രാത്രിയെ കൃപ കൂട്ടായിരിക്കണമേ. പരിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ദുവിതയായി പരിശുദ്ധാമ്മയുടെ നാമത്തിൽ ഞങ്ങൾ കൂട്ടുന്നു. പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും സങ്കേതവും കോട്ടയുമായിരിക്കണമേ. മധുസുധ ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ. നന്ദി. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. ബൈ.
Good night.